ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി ഇന്ത്യയും ജമൈക്കയും യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമൈക്കൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യാ സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തിന് ഉണർവ് പകരുമെന്നും പ്രധാനമന്ത്രി. ജമ്മുകശ്മീർ മൂന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം പൂർത്തിയായി. 3 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തിയത് 56% പോളിംഗ്. കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണം വേഗത്തിലാരംഭിക്കുമെന്നും താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്രാക്ലേശം ഇതിലൂടെ കുറയുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹ എഴുന്നള്ളത്തിന് ഭക്തി നിർഭരമായ തുടക്കം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ മാസം 11 അവധി. ബംഗ്ലാദേശിനെതിരായ 2 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 7 വിജയം. വാർത്തകൾ വിശദമായി. ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി ഇന്ത്യയും ജമൈക്കയും യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമൈക്കൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യാ സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തിനും കരീബിയൻ മേഖലയുമായുള്ള സഹകരണത്തിനും പുതിയ ഉണർവ് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനെസുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത മാധ്യമ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ മോദി. സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിക്കടത്ത്, ഭീകരവാദം എന്നീ വെല്ലുവിളികൾ ഒറ്റക്കെട്ടായി നേരിടാൻ ഇരു രാജ്യങ്ങളും തീരുമാനമെടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി.
आज की बैठक में हमने कई वैश्विक एवं क्षेत्रीय मुद्दों पर भी चर्चा की. हम सहमत है कि सभी तनावों और विवादों का समाधान बातचीत के माध्यम से किया जाना चाहिए. हम मिलकर वैश्विक शांति और स्थिरता सुनिश्चित करने के लिए अपने प्रयास जारी रखेंगे. भारत और जमैका एक मत है कि यूनाइटेड नेशन सिक्योरिटी काउंसिल सहित सभी ग्लोबल इंस्टीट्यूशंस में सुधार आवश्यक है.
ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ധാരണാപത്രങ്ങളും കൂടിക്കാഴ്ചയുടെ ഭാഗമായി കൈമാറി. 4 സന്ദർശനത്തിനാണ് ജമൈക്കൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ എത്തിയത്. ജമ്മുകശ്മീർ മൂന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം പൂർത്തിയായി. 3 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 56% പോളിംഗ് നിരക്ക്. ജമ്മുകശ്മീരിലെ 7 ജില്ലകളിലെ 40 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ജമ്മുകശ്മീരിൽ 3 ഘട്ടങ്ങളായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഈ മാസം 8. ഒന്നാം ഘട്ടത്തിൽ 61%, 2 57% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കുമെന്നും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്രാക്ലേശം കുറയുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫറോക്കിൽ പുതുതായി നിർമ്മിച്ച പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഫറോക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന 70 പഴക്കമുള്ള പഴയ റെസ്റ്റ് ഹൌസ് കെട്ടിടം പൊളിച്ചുമാറ്റി 5.84 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചതാണ് പുതിയ കെട്ടിടം. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ആറ്റിങ്ങലിൽ നിർവഹിക്കും. ആദിവാസികൾക്ക് 100 കൂടി അധിക തൊഴിൽ നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ട്രൈബൽ പ്ലസ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം സൃഷ്ടിച്ച പഞ്ചായത്തിനുള്ള മഹാത്മാ ഗോത്രസമൃദ്ധി പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നടക്കും. അഗളി, പുതൂർ, ആറളം ഗ്രാമപഞ്ചായത്തുകളാണ് ആദ്യ 3 നേടിയത്. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് നാളെ മുതൽ ഈ മാസം 16 പക്ഷാചരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന നവരാത്രി പൂജയ്ക്കായി പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹ എഴുന്നള്ളത്തിന് ഭക്തി നിർഭരമായ തുടക്കം. പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്ക മാളികയിൽ ഇന്ന് പുലർച്ചെ ഉടവാൾ കൈമാറ്റ ചടങ്ങ് നടന്നു. മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, വി എൻ വാസവൻ എന്നിവർ ആചാരപരമായി ഉടവാൾ ഏറ്റുവാങ്ങി. വിശദാംശങ്ങളിലേക്ക്.
കേരള തമിഴ്നാട് സായുധ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് നവരാത്രി വിഗ്രഹ ഘോഷയാത്ര തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. രാവിലെ 9:30 ആനപ്പുറത്തേറി ഘോഷയാത്രയായി സരസ്വതി വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തൊട്ടു പിന്നാലെ അലങ്കരിച്ച ഇരു പല്ലക്കുകളിലായി വേളിമല കുമാരസ്വാമിയും ശുചീന്ദ്രൻ 300 ഇന്ന് രാത്രിയോടെ വിഗ്രഹങ്ങൾ കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിൽ ഇറക്കി പൂജ നടത്തും. നാളെ രാവിലെ കളിയിക്കാവിളയിലെത്തുന്ന ഘോഷയാത്രയെ കേരള പോലീസ്, റവന്യൂ, ദേവസ്വം അധികൃതർ ചേർന്ന് വരവേൽക്കും. ഘോഷയാത്ര വ്യാഴാഴ്ച വൈകുന്നേരം തിരുവനന്തപുരത്തെത്തും. പത്മതീർത്ഥത്തിലെ ആറാട്ടിനുശേഷം സരസ്വതി മണ്ഡപത്തിലാണ് സരസ്വതി ദേവിയെ പൂജയ്ക്കിരുത്തുന്നത്. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സർക്കാർ എയ്ഡഡ് അൺ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 11 അവധിയായിരിക്കും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഇക്കാര്യം അറിയിച്ചത്. ഗാന്ധി ജയന്തിയുടെയും സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെയും ഭാഗമായി കോസ്റ്റ് ഗാർഡിന്റെ ആഭിമുഖ്യത്തിൽ നാളെ തൃശൂർ തളിക്കുളം ബീച്ചിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി പങ്കുചേരും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നാളെ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന ശുചീകരണ യജ്ഞം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിന്റെ ഭാഗമായി തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലെ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമായി വൈദ്യപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പി ആർ എസ് ആശുപത്രിയുമായി ചേർന്ന് സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഭാഗമായി ഇ സി ജി, സ്തനാർബുദ പരിശോധന, നേത്രപരിശോധന, രക്തപരിശോധന എന്നിവ നടന്നു. സ്വച്ഛതാ ഹി സേവ പരിപാടിയുടെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും ജീവനക്കാരും പങ്കെടുത്തു. ഏറ്റവും പുതിയ തൊഴിൽ സർവേ പ്രകാരം കേരളത്തിൽ 30% തൊഴിലില്ലായ്മ വർദ്ധിച്ചിട്ടുണ്ടെന്ന് ബിജെപി സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ. ഇത് കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾ സംസ്ഥാനം ഭരിച്ച LDF UDF സർക്കാരുകളുടെ ഭരണ പരാജയമാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നും അദ്ദേഹം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സംസ്ഥാനത്തിന്റെ വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ ഉയർത്തി ബിജെപി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ദീർഘകാലം പുറത്തു വിടാതിരുന്നതിന്റെയും ഒടുവിൽ പൊതുജനങ്ങൾക്കായി പുറത്തു വിട്ടതിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന വിവരാവകാശ കമ്മീഷന് മാത്രമാണെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം. ഇതിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങളുടെയോ ശക്തികളുടെയോ സ്വാധീനമില്ലെന്നും കോഴിക്കോട് മർക്കസ് ലോ കോളേജിൽ നടന്ന സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. വിവരാവകാശ കമ്മീഷന്റെ ഈ 2 ഉത്തരവുകളും നടപ്പാക്കാനേ സാംസ്കാരിക വകുപ്പിന് കഴിയുമായിരുന്നുള്ളൂവെന്നും വിവരാവകാശ കമ്മീഷണർ വ്യക്തമാക്കി. കോഴിക്കോട് നഗരത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ സരോവരം ബയോപാർക്കിന്റെ നവീകരണത്തിനായി 2.19 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി നൽകിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഓപ്പൺ എയർ തിയേറ്റർ, ബയോപാർക്കിനകത്തെ കല്ലുപാകിയ നടപ്പാത, റെയിൻ ഷെൽട്ടറുകൾ, കുട്ടികളുടെ പാർക്ക്, ചുറ്റുമതിൽ മരം കൊണ്ടുള്ള ചെറുപാലങ്ങൾ, സെക്യൂരിറ്റി ക്യാബിൻ, കവാടം എന്നിവ നവീകരിക്കും. കൂടാതെ പാർക്കിൽ CCTV ക്യാമറ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബംഗ്ലാദേശിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റിന്റെ വിജയം. ടെസ്റ്റിന്റെ പകുതിയിലേറെ ദിനങ്ങൾ മഴ അപഹരിച്ചതിന് ശേഷമാണ് ടീം ഇന്ത്യയുടെ അവിസ്മരണീയ ജയം. ആദ്യ ഇന്നിംഗ്സിൽ 34.4 ഓവറിൽ 285 റൺസ് നേടി ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്ത ഇന്ത്യ 2ാം ഇന്നിംഗ്സിനിറങ്ങിയ ബംഗ്ലാദേശിനെ ഇന്ന് 146 റൺസിന് പുറത്താക്കി. 95 റൺസ് വിജയലക്ഷ്യവുമായി 2ാം ഇന്നിംഗ്സിൽ ഇറങ്ങിയ ഇന്ത്യയ്ക്ക് വിജയം അനായാസമായിരുന്നു. ഇതോടെ 2 മത്സരങ്ങളുള്ള പരമ്പര ഇന്ത്യ തൂത്തുവാരി. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും മഞ്ഞ ജാഗ്രത തുടരും. പോത്തൻകോട് ശാന്തിഗിരി ഫെസ്റ്റ് 3ാം പതിപ്പിന്റെ ഉദ്ഘാടനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ മാസം 9-ന് നിർവഹിക്കും. പ്രദർശന വ്യാപാര മേള, ഫ്ളവർ ഷോ, ഭക്ഷ്യമേള, കലാപരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. അടുത്ത മാസം 10 വരെ നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിന്റെ വിളംബര ഉദ്ഘാടനം മന്ത്രി GR അനിൽ നാളെ നിർവഹിക്കും. ക്ഷീരസംഘങ്ങൾക്കായി ഓൺലൈൻ പാൽ സംഭരണ വിപണനത്തിനുള്ള ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനമായ ക്ഷീരശ്രീ പോർട്ടൽ ഈ മാസം 5-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ക്ഷീരവികസന വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് ഇത്. സാധുവായ ലൈസൻസുള്ള മത്സ്യബന്ധന യാനങ്ങൾക്ക് മാത്രമേ ഈ മാസം മുതൽ സബ്സിഡി മണ്ണെണ്ണ അനുവദിക്കുകയുള്ളൂവെന്ന് വിഴിഞ്ഞം ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ. മത്സ്യത്തൊഴിലാളികൾ യാനങ്ങളുടെ ഫിഷിംഗ് ലൈസൻസ് രേഖകളുടെ പകർപ്പ് മണ്ണെണ്ണ ബങ്കുകളിൽ ഹാജരാക്കണം. ലൈസൻസ് സാധുത കാലഹരണപ്പെടുന്നതിന് 1 മാസം മുൻപ് തന്നെ അത് പുതുക്കുകയും വേണമെന്നും അദ്ദേഹം അറിയിച്ചു. കട്ടപ്പന കുന്തളം പാറയിൽ വൃദ്ധയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് 37 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു. കുന്തളംപാറ ക്ഷീരഭവനം വീട്ടിൽ 47 വയസ്സുള്ള മണിയെയാണ് കോടതി ശിക്ഷിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി ഇന്ത്യയും ജമൈക്കയും യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമൈക്കൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യാ സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തിന് ഉണർവ് പകരുമെന്നും പ്രധാനമന്ത്രി. ജമ്മുകശ്മീർ 3ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമയം പൂർത്തിയായി. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തിയത് 65% പോളിംഗ്. കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കുമെന്നും താമരശ്ശേരി ചുരത്തിലൂടെയുള്ള യാത്രാക്ലേശം ഇതിലൂടെ കുറയുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പത്മനാഭപുരത്തു നിന്നുള്ള നവരാത്രി വിഗ്രഹ എഴുന്നള്ളത്തിന് ഭക്തി നിർഭരമായ തുടക്കം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ മാസം 11-ന് അവധി. ബംഗ്ലാദേശിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റിന്റെ വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.